കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണ് ഇന്ന്. നാം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ അല്പസമയം നിൽക്കുകയായിരുന്നല്ലോ. ഗിരിപ്രഭാഷണത്തിൽ ഉപ്പിനെക്കുറിച്ചുള്ളതായ പഠിപ്പിക്കുക, ഉപമയല്ലത് പഠിപ്പിക്കുകയാണ്. നാം അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അല്പമായി നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ വേണ്ടി പറഞ്ഞു. അടുത്ത് കർത്താവ് വെളിച്ചത്തെക്കുറിച്ച്, വിളക്കിനെക്കുറിച്ച്, ഇരുള് നീങ്ങുവാൻ അഥവാ ഇരുളിനെ നീക്കുവാൻ ഒരു പരിപാടിയും ലോകത്തിലില്ല. ശപിച്ചതുകൊണ്ട് നടക്കത്തില്ല, അതിനെ സ്നേഹിച്ചതുകൊണ്ട് നടക്കത്തില്ല, ദേഷിച്ചതുകൊണ്ട് നടക്കത്തില്ല. ഇരുൾ നീക്കുവാൻ വെളിച്ചം, വെളിച്ചം മാത്രം. ഈ വിളക്ക് പ്രകാശിക്കുമ്പോൾ തന്നെ ഇതൊരു മറുവശമാണ്. പലരും ദൈവമക്കളായി, അവരിൽ വിളക്കുണ്ട്, എന്നാൽ ആ വിളക്ക് ലോകം കാണുന്നില്ല. ലോകം കാണാത്തതിൻ്റെ കാരണം പലതുകൊണ്ട് അവർ ആ പ്രകാശം വെളിയിൽ വരാതെ വണ്ണം മറച്ചു വയ്ക്കുകയാണ്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. കർത്താവ് ഇവിടെ പറഞ്ഞത് ശ്രദ്ധിക്കൂ, വിളക്ക് കത്തിച്ച് ആരും എന്തോ ചെയ്യുന്നില്ല, പാത്രം കൊണ്ട് മൂടുന്നില്ല, വിളക്ക് കൊളുത്തി ആരും കട്ടിൽ കീഴിൽ വെക്കുന്നില്ല, വിളക്ക് കൊളുത്തി ആരും നിലവറയിൽ വെക്കുന്നില്ല, വിളക്ക് കൊളുത്തി പറകൊണ്ട് മൂടി വെക്കുന്നില്ല, പാത്രം കൊണ്ട് മൂടി വെക്കുന്നില്ല. ഇങ്ങനെ കർത്താവ് പറഞ്ഞു. ഇതിനെല്ലാം പ്രത്യേക അർത്ഥമുണ്ട്. പറകൊണ്ട് മൂടുക എന്ന് പറഞ്ഞാൽ നിന്റെ ബിസിനസ്സിലുള്ളതായ, ബിസിനസ്സിനെ കാണിക്കുന്ന ഒരളവാണ്, അളവ് പാത്രമാണ് പറയെന്ന് പറയും. നിന്റെ വിളക്കിങ്ങനെ കത്തിച്ചിങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, ഒരു വിശ്വാസി തൻ്റെ ബിസിനസ് കൊണ്ട്, ബിസിനസ് ലോകത്തിൽ കർത്താവിൻ്റെ പ്രകാശം നഷ്ടപ്പെടുന്നവനായി തീരുവാനിടയുണ്ട്. അടുത്തത് അവൻ്റെ ഭക്ഷണം, പാത്രം കാണിക്കുന്ന ഭക്ഷണത്തെയാണ്. ഭക്ഷണം കൊണ്ട് തൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണാതെ വണ്ണം മൂടി വെക്കാൻ കഴിയും. കട്ടിൽ കാണിക്കുന്ന സുഖജീവിതത്തെയാണ്, തൻ്റെ സുഖജീവിതത്തിന് വേണ്ടി കർത്താവിൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണാതെ തന്നെ മറച്ചു വെക്കുന്നു. മറ്റിലെ ആളുകൾ നിലവറ എന്ന് പറയുന്ന രഹസ്യ സ്ഥലമാണ്. തങ്ങളുടെ രഹസ്യ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ വെളിച്ചം ലോകത്തിന് കാണുന്നില്ല. അപ്പോഴേ പുറത്ത് നല്ല ഭക്തനായി ജീവിച്ചുകൊണ്ട്, കാണിച്ചുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ പാപമുള്ള ആളുകളുണ്ട്. ആ പാപം കുറേ നാൾ മാത്രമേ മറ്റുള്ളവരൊന്ന് മറഞ്ഞിരിക്കത്തുള്ളൂ. അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെ പാപജീവിതം അവൻ പുറത്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ കർത്താവിൻ്റെ ആളുകളായി തന്നെ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്നേഹിതരെ, ഒരു വിശ്വാസിയുടെ ജോലി റേഷൻ കടക്കാരനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ പാല് കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കൂലിവേലക്കാരനായിരിക്കട്ടെ, നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്. നീ ചെയ്യുന്ന ജോലി ദൈവം നിന്നെ ഏൽപ്പിച്ച ജോലിയാണ്. നീ ഒരു റിയൽ എസ്റ്റേറ്റുകാരനായിരിക്കാം. ഏത് ജോലി ചെയ്യുന്നവനായാലും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവനാണ്. അവിടെ കൃത്രിമവും കൃത്രിപ്പും മോഷണവും അശുദ്ധിയും കാണിച്ചാൽ, ഓ, കർത്താവിൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണാതെ വണ്ണം നിന്റെ ബിസിനസ് കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട്, ആ പറ കൊണ്ട് നീ അത് മൂടി വെച്ചേക്കുകയാണ്. അത് വരരുത്. നീ പാല് കച്ചവടക്കാരനാണെങ്കിൽ നീ ദൈവത്തിൻ്റെ പാല് കച്ചവടക്കാരനാണെന്നും, റേഷൻ കടക്കാരനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ റേഷൻ കട തുറന്നു വെച്ചിരിക്കുകയാണെന്നും ഉള്ള ബോധത്തിൽ പ്രവൃത്തി ചെയ്തെന്നവൻ മാത്രമേ ദൈവത്തിൻ്റെ വെളിച്ചം, കർത്താവിൻ്റെ വെളിച്ചം ലോകത്തിന് കാണിക്കുവാൻ കഴിയുള്ളവനായിത്തീരുകയുള്ളൂ. അടുത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനല്ല വന്നത് എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞങ്ങൾ നിന്നോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുമ്പോളോ ന്യായപ്രമാണത്തിന് ഒരു വചനം വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകയില്ല. ഇവിടെ കർത്താവ് എന്താണ് പറഞ്ഞത്? ന്യായപ്രമാണം തെറ്റാണെന്നോ ന്യായപ്രമാണത്തെ മുഴുവൻ നീക്കുവാൻ വന്നെന്നല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനായി കർത്താവ് വന്നു. ന്യായപ്രമാണത്തിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് അനിന്യമായി ജീവിക്കുവാൻ ഒരു മനുഷ്യന് കഴിയും എന്ന് പൗലോസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അസാധ്യമായ ഒന്നല്ല. ഇവിടെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ വളരെ പ്രയാസമുള്ളത് നമുക്ക് തോന്നും. 21-ാം വാക്യം പ്രയാസമുള്ളത് എന്ന് പറയുന്നത് അതൊക്കെയാണ്. എന്നാൽ അത് പ്രയാസമുള്ളതാണോ? കുല ചെയ്യരുത്, കുല ചെയ്യാതെ ജീവിക്കാൻ സാധിക്കത്തില്ലേ? അടുത്തത്, എന്നാൽ കർത്താവ് പറയുന്നു കുല ചെയ്യരുത്, വലിയ കാര്യമുള്ള കാര്യമല്ല, കൊല്ലാതെ ഇരിക്കാൻ കഴിയും. എന്നാൽ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് കാണുന്നു. കോപിക്കാത്തവൻ ആരുണ്ട് എന്ന ചോദ്യം. എന്നാൽ സഹോദരനോട് എന്തൊരാവശ്യത്തിനാണ് കോപിക്കുന്നത്? കോപിച്ചാൽ എന്താണ്? കോപം എന്നതിനെക്കുറിച്ച് കർത്താവ് വീണ്ടും അതിന് വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോപം പാപത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്, ദോഷം ചെയ്യുവാൻ നിന്നെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. അതിൻ്റെ മേൽ ഒരുവന് ജയം കൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. സഹോദരനോട് കോപിക്കുന്നവൻ, നിസ്സാര എന്ന് പറയുന്നവൻ, മൂഢ എന്ന് വിളിക്കുന്നവൻ, ഇവരെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധികൾ ആകുന്ന ആ അഗ്നി നരകത്തിനും ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടതുമായ അവസ്ഥകളുണ്ടാകും. എന്നാൽ ഇവിടെ അടുത്തൊരു വലിയ കാര്യം പറയുന്ന ഇതാണ്, നീ വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മ വന്നാൽ വഴിപാട് കഴിക്കുന്നതിന് മുമ്പേ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കണം. പ്രശ്നപരിഹാരത്തോടുകൂടെ യാഗം കഴിക്കാതെ പ്രശ്നപരിഹാരം വരുത്തിയ ശേഷം ആ യാഗം കഴിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവിൻ്റെ പഠിപ്പിക്കലിൻ്റെ പ്രധാന ഭാഗം 43-ാം വാക്യത്തിലുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്കുമെന്നും ശത്രുവിനെ പാലിക്കുമെന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ നീതിവെട്ടരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. പരസ്യമായി നമ്മുടെ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച് കപടഭക്തന്മാരെ കർത്താവ് ശക്തമായി ശാസിച്ചിട്ടുണ്ട്. പേര് ലഭിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലും കൂട്ടായ്മയിലും കപടഭക്തിക്കാരുടെ വലിയ ഒരു കൂട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. പേരുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, മൈക്ക് കിട്ടിയെങ്കിൽ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ, പബ്ലിക്കിൽ നല്ല സ്ഥലം കിട്ടിയെങ്കിൽ മാത്രമേ പ്രാർത്ഥന വരത്തുള്ളൂ. ഇതെല്ലാം കർത്താവ് ശക്തമായി ശാസിച്ചിട്ടുള്ളത് കൊണ്ട് ദൈവമക്കൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കതിൽ കാണാൻ സാധിക്കും. ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയെന്നല്ല, നമ്മൾ സാധാരണ പറയുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനയെന്നാണ്. എന്നാൽ ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഒരു പാറ്റേണാണ്. ഈ പ്രാർത്ഥന ഇതുപോലെ തന്നെ അക്ഷരം പ്രതി അപ്പോസ്തലന്മാരെങ്ങും തന്നെ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ദാസനായ പൗലോസിൻ്റെ പല പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലന്മാരെല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ ആ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങനെ വിവിധ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളോട് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:23 മുതൽ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ കൂടെ അടുക്ക ചെന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അല്ല ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാൽ നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ എന്നാൽ ഈ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോയാൽ നമ്മുടെ പെറ്റീഷൻസ് ഒന്നും പറയുന്നില്ല. ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു പാറ്റേൺ, പ്രാർത്ഥനയുടെ പാറ്റേൺ. അതുതന്നെയാണ് ഞാൻ ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് അവരുപയോഗിച്ചിരിക്കുന്നത്. ആദ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു. ഇവിടെ അതിന് പകരം ആകാശവും ഭൂമിയും സമുദ്രമേലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ദൈവത്തോട് അവർ പ്രാർത്ഥന ആരംഭിച്ചു. പിന്നെ സ്വർഗത്തിലെ കാര്യങ്ങളും ഭൂമിയിലെ കാര്യങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആ കർത്താവ് ഈ പ്രസംഗത്തിൽ ഏറ്റവും അധികമായി വളരെ 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 വിമർശിച്ചത് പരീശന്മാരെ എന്ന് പറയുമ്പോൾ കപടഭക്തിക്കാരെയായിരുന്നു. ഞാൻ പരീശന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കാറുണ്ട്. അവനൊരു പരീശനാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും പരീശന്മാരെന്ന് പറഞ്ഞാൽ അവരേതാണ്ട് താണവരാണെന്ന്. എന്നാൽ അങ്ങനല്ല, പൗലോസ് അഭിമാനത്തോടെ പറയുന്നതാണ്, ഒരു പരീശനിൽ നിന്ന് ജനിച്ച ഒരു പരീശനാണ് ഞാനെന്ന് പറയുമ്പോൾ അഭിമാനപൂർവം യഹൂദന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം അക്ഷരം പ്രതി നിറവേറണം, നടപ്പിലാക്കണം എന്ന് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു പരീശന്മാർ. എന്നാൽ കാലക്രമേണ വന്നപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തിയിട്ട് അക്ഷരത്തിൽ മാത്രം അവരെത്തിച്ചു. അതുകൊണ്ടാണ് യേശു അവരെ ശാസിച്ചു. ആ പരീശ ഭക്തി എന്ന് പറയുന്നത് കപടഭക്തിയായി മാറി. അതിൻ്റെ സ്പിരിറ്റ് വിട്ടിട്ട് അക്ഷരത്തിൽ മാത്രം ഊന്നുന്ന സാഹചര്യം വന്നാൽ അർത്ഥമില്ല. എന്താണ് കർത്താവ് പറഞ്ഞത്? അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുവെങ്കിൽ ചൂന്നുകളക എന്ന് പറഞ്ഞാൽ കണ്ണ് ഇങ്ങനെ കൈയിട്ടിട്ട് ഊരിയെടുത്തം കളയാനല്ല, അവിടുത്തെ എന്താണ് അർത്ഥമാക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ഇടർച്ച എന്ന വിഷയമാണ്. ഒരു മനുഷ്യന് കണ്ണില്ലാത്തത് കൊണ്ട് അവൻ ഇടർച്ചയില്ലേ? അവന് പരീക്ഷയില്ലേ? കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? കർത്താവ് ഉദ്ദേശിച്ചത് പരീക്ഷകളുടെ മേൽ നീ ജയം കൊള്ളണമെന്നും നീ കണ്ണുള്ളവനായിട്ട് ഇങ്ങനെ നടന്ന് ഏതോ നേടിയെന്ന് വിചാരിക്കരുത്, പരീക്ഷയിൽ നിന്നൊരുവൻ ജയിക്കണം എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ഞാൻ ഇനിയും ഈ ഭാഗം കൊണ്ട് അവിടെ നിർത്തുകയാണ്. തുടർന്ന് കർത്താവ് ചില രോഗികളെ സൗഖ്യമാക്കിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിന് ശേഷം യേശു കവർണഹൂമിലേക്ക് പോയി. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 8:1-13 വരെയും ലൂക്കോസ് 7:1-10 വേദഭാഗങ്ങളാണ്. ഈ രണ്ട് ഭാഗത്തും ഈ വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ കവർണഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നു. അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. നോക്കൂ, അങ്ങനെ കഫർനഹൂമിൽ വെച്ച് ഒരു ശതാധിപൻ വന്നിട്ട് തൻ്റെ ദാസനെ, തൻ്റെ ബാല്യക്കാരന് സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിയിൽ, അങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് നോക്കൂ, അവിടെ കർത്താവ് അതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കൂ. ബാല്യക്കാരന് സൗഖ്യം വരും, ഞാനും അധികാരത്തിൽ കൊള്ളുമെന്ന് പറഞ്ഞു. കടന്ന് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വരിക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. ഇതെല്ലാം പറഞ്ഞ് അവൻ്റെ വിശ്വാസം കണ്ടിട്ട് അവൻ ശതാധിപനോട് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വന്നു. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറെ അവൻ്റെ അമ്മാവും അമ്മ കണ്ണ് പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈക്ക് കൈ പിടിച്ച് തൊട്ടു, കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റു, അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. നമുക്ക് ലൂക്കോസ് 7 ഇതൊക്കെ ഒന്ന് പോകാം. ലൂക്കോസ് 7:1 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. പഴയ അവിടുത്തെ പറഞ്ഞ സംഭവത്തിൽ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. ശതാധിപന് പ്രിയനായ ദാസൻ ധീരം പിടിച്ചു മരിപ്പാറായിരുന്നു. അവൻ വീട്ടിൽ വന്നു. 7:2 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതായ സമയത്ത് തന്നെ ഇവൻ പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വരെ വരേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് തന്നെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. എന്നാൽ 10:11 വാക്യം നോക്കൂ. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും അവൻ്റെ പുരുഷാരവും കൂടെ പോയി. പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ ഓരോ ദിവസവും നോക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുക മാത്രമല്ല, ഇവിടെ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിധവ ആയ ഒരു സ്ത്രീ, ഈ പുതിയ നിയമ പഠിതാക്കൾ പണ്ഡിതന്മാർക്കെല്ലാം തന്നെ ധാരണ, ഈ വിധവ ആ പട്ടണത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു കാണും. അല്ലെങ്കിൽ ആ ശവസംസ്കാരത്തിന് ഇത്രയും വലിയ പുരുഷാരം അവളുടെ കൂടെ വരികയില്ലായിരുന്നു. വലിയ പുരുഷാരം, അവളുടെ ഭർത്താവും മരിച്ചു പോയിരുന്നു, ഒരു ഏക മകൻ മാത്രമുണ്ടായിരുന്നു. ഇപ്പോൾ ആശ്രയത്തിന് ആളില്ലാതെ ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന സ്ത്രീ, നമുക്കതിൻ്റെ 11:1-19 ലൂക്കോസ് 7:11-35 വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരിങ്ങനെ ദുഃഖിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തോ സംഭവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നയീൻ പട്ടണത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ശവവുമായിട്ട് മുന്നോട്ട് ആളുകൾ വരുന്നു. ഒരു ദൈവദാസൻ പറഞ്ഞ ആ ഒരു സ്ഥലമെന്ന് പറയുന്നത് മരണവും ജീവനും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു സ്ഥലമായിരുന്നു. എന്തുകൊണ്ട്? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൻ്റെ മേലും മരിച്ചവൻ്റെ മേലും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പ്രത്യേക സന്ദർഭം. എന്താണ് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട്, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. നമ്മുടെ കർത്താവിനെ മനസ്സലിവുകളുടെ ദൈവം എന്ന് പറയാൻ കഴിയും. മനസ്സലിഞ്ഞു കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. നമുക്ക് ഈസിയാണ് പറയാൻ കരയണ്ട കരയണ്ടാണ് പലർക്കും, ഓ സാറുമില്ല കരയണ്ട. എന്നാൽ അതിന് പരിഹാരം വരുത്തുവാൻ നാം പ്രാപ്തരല്ല. എന്നാൽ യേശു കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് പരിഹാരം വരുത്തുവാൻ പ്രാപ്തനായ കർത്താവായിരുന്നു. എന്നിട്ട് നോക്കിയാട്ട, അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവത്തിന്റെ സമയത്ത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ശേഷം എൻ്റെ ഈ ക്ലാസ് ഇന്നത്തെ തീർക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും നമുക്ക് അതിൻ്റെ തന്നെ 18 മുതലുള്ള വേദഭാഗം നമുക്ക് തുടർന്ന് നോക്കാം. അവിടെ വേറൊരു സംഭവം കാണാൻ സാധിക്കുന്നു. അത് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നതാണ്. ഇപ്പോൾ ഈ സമയമായപ്പോഴേക്കും യോഹന്നാൻ ജയിലിലാണ്. യോഹന്നാനെ കുറിച്ച് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ സംസാരിച്ചെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വീണ്ടും ഞാൻ പറയുകയാണ്. മുഖം നോക്കാതെ ശക്തമായി സ്വർഗരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിൻ്റെ നീതിയെക്കുറിച്ചും പ്രസംഗിച്ച മനുഷ്യൻ. അന്നത്തെ രാജാക്കന്മാർക്കെതിരായി, രാജാക്കന്മാർക്കെതിരെന്ന് വെച്ചാൽ രാഷ്ട്രീയ നീക്കമല്ല എതിരെന്ന് പറയുന്നത്, അനീതിക്കെതിരായി ആ രാജകുടുംബത്തിൽ നടക്കുന്നതായ അനീതിയെ കണ്ടുകൊണ്ട് യോഹന്നാൻ ശക്തമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ ജയിലിലടയ്ക്കപ്പെട്ടു. അങ്ങനെ കിടക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരിലൂടെ യേശുവിൻ്റെ ശുശ്രൂഷയെയും തൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവൃത്തിയെയും കുറിച്ച് അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ താൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് യേശുവിൻ്റെ അടുക്കൽ അയച്ചു. ഇതാണ് ചോദ്യം. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. ആ പുരുഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ യോഹന്നാൻ സ്നാപകൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു പറഞ്ഞു. നോക്കൂ, ഇവിടെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഒരു ദിവസം യോഹന്നാനെ കുറിച്ച് ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞാൽ, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യൻ, അവൻ എരിഞ്ഞ് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അന്ന് ജനം അവന്റെ വെളിച്ചത്തിന് കീഴിൽ ഇരിപ്പാൻ ആഗ്രഹിച്ചു. യേശു അവനാൾ സ്നാനമേൽക്കുവാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നിന്നാൾ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. അവൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിനെ പരിചയപ്പെടുത്തി, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണിത് എന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. യോഹന്നാൻ കണ്ണുകൊണ്ട് കണ്ടു, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങുന്നു, ഇവൻ്റെ മേൽ വസിക്കുന്നതും കണ്ടു. തൻ്റെ അടുക്കൽ അയച്ച ആളുകളോട് അവൻ പറഞ്ഞു, ഞാൻ ആ പ്രവാചകനല്ല, ഞാൻ മശീഹയല്ല, പിന്നെയോ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നവൻ്റെ വഴിയൊരുക്കുന്നവനാണ്. അവൻ എന്നേക്കാൾ ബലവാനാണ്, കുനിഞ്ഞാൻ അവൻ്റെ ചെരുപ്പഴിക്കുവാൻ യോഗ്യനല്ല എന്നവൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ചോദ്യം അവൻ്റെ ഉള്ളിൽ അങ്കുരിച്ചിരിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ? മാത്രമല്ല, ഒരു കാര്യം കൂടെ യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം, അവനോ വളരെയണമെന്ന്. ഇതെല്ലാം പറഞ്ഞെങ്കിലും ജയിലിൽ കിടക്കുന്നതായ ആ പരിശോധനയുടെ മധ്യത്തിൽ അവൻ കർത്താവിനെ സംശയിക്കുകയും, ഇവൻ നീ ഇവൻ തന്നെയാണോ അതോ ഞാൻ തെറ്റിപ്പോയോ എന്ന് ചിന്തിച്ച പ്രത്യേക സമയത്താണ് അവൻ രണ്ട് ദാസന്മാരെ, തൻ്റെ ബാല്യക്കാരെ രണ്ടുപേരെ അവിടേക്ക് അയച്ചത്. യേശു അവരോട് പറഞ്ഞു, വ്യാധികളും ദണ്ണങ്ങളും ദുരാത്മാക്കളും പിടിച്ച വലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പീൻ. അടുത്ത വാക്ക് നോക്കൂ, എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇവർ പോയി കഴിഞ്ഞപ്പോൾ യേശു ജനത്തോട് ചോദിച്ചു, യോഹന്നാന്റെ ശിഷ്യന്മാർ പോയിക്കുന്നു, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? യെസ്, കാറ്റിനാൽ ഉലയുന്ന ഓടയോ എന്ന് പറഞ്ഞത് എന്താണ്? പിടിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയും നിരങ്ങിയും കർത്താവിനെ തള്ളിപ്പറഞ്ഞും ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് സംശയിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കണ്ടുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നത്. അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്ന ഒരു രാജധാനികളിൽ അത്രേ? അല്ല, എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകനും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ സൂചിപ്പിച്ച ശേഷം ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യോഹന്നാനെ കുറിച്ചുള്ള ഈ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഞാൻ ഇപ്പോൾ വായിക്കുന്ന 7:28 വാക്യം നിങ്ങൾ എല്ലാവരും തുറന്നു നോക്കിക്കൊള്ളൂ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യോഹന്നാനേക്കാൾ ശക്തനായ ഒരു പ്രവാചകൻ ലോകത്തിലുണ്ടായിട്ടില്ല. യോഹന്നാന്റെ പ്രസംഗം കേൾപ്പാൻ ആളുകൾ തടിച്ചുകൂടി. ഈ യോഹന്നാനെ പോലും മനുഷ്യൻ ലോകത്തിലുണ്ടായിട്ടില്ല എന്ന് യേശു സാക്ഷ്യം പറഞ്ഞു. എന്നാൽ അടുത്തതാണ് ദുഃഖകരമായ ഒന്ന്, എന്നാൽ നമുക്ക് പ്രശംസനീയമായ ഒന്ന്. സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ എന്ന് ഒരുവനെ കുറിച്ച് പറയുവാൻ കഴിയുമെങ്കിൽ അവൻ യോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞാൽ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പഴയ നിയമഭക്തനേക്കാൾ എത്രയോ എത്രയോ ശ്രേഷ്ഠന്മാരാണ് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതായ ദൈവത്തിൻ്റെ ജനം എന്ന് വ്യക്തമാക്കുകയാണ്. ആ അവസ്ഥയിൽ നമ്മൾ എന്താണ് മനസ്സിൽ ഇവിടെ ഏത് എടുത്തു വരുന്ന ഒരു ഭേദഭാഗം? യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം. യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം നിങ്ങളെ ഞാൻ എടുത്ത് കാണിച്ച ശേഷം എൻ്റെ വാക്കുകൾ നിർത്താം. യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. അന്ന് കുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു വൈകയായും വരണ്ട നിലം നീറുറവയായും തീരും. 61:1 കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. ഈ വേദഭാഗങ്ങളിൽ ഇവിടം ആണ് മശിഹയെക്കുറിച്ചുള്ളതായ വേദഭാഗമാണ്. മശിഹയെക്കുറിച്ചുള്ള വേദഭാഗം മനസ്സിൽ കണ്ടുകൊണ്ടാണ് യോഹന്നാൻ സംശയിക്കാൻ കാരണമായി തീർന്നത്. ഇതൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് കാണുമായിരിക്കാം. എന്നാൽ അതിനോടുള്ള ബന്ധത്തിലാണ് യേശു ക്രിസ്തു ഈ വേദഭാഗം തന്നെ ഉദ്ധരിച്ചു കൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എളിയവരോട് സുവിശേഷം ഘോഷിക്കുന്നു, ആ തകർന്നവരുടെ ഹൃദയത്തിന് ഞാൻ മുറിവ് കെട്ടുന്നു, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും ഞാൻ കൊടുക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, അവർ ശുദ്ധരായിത്തീരുന്നു, ആ രോഗികൾ സൗഖ്യമാകുന്നു. ഇങ്ങനെയുള്ള അത്ഭുത കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇതെല്ലാം യോഹന്നാനോട് ചെന്ന് പറയൂ. ഇവിടെ ആ വിശദീകരണവും കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ ഈ വേദഭാവം കൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അധികമായി ഏതെങ്കിലും ഭാഗം അറിയേണ്ടതായിട്ടുണ്ടെങ്കിലോ എൻ്റെ ഇമെയിൽ നിങ്ങൾ എഴുതി അറിയിച്ചാൽ ഞാനതിനെ ഉത്തരം തരുന്നതാണ്. എൻ്റെ ഇമെയിൽ പാസ്റ്റർ ജോൺ ഡാനിയൽ ഒരു വാക്ക് @yahoo.com എന്ന് ആണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ആ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഈ സിനോപ്റ്റിക്കിൻ്റെ ഗോസ്പൽ മാത്രമല്ല മറ്റ് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് ആ ഉത്തരം തരുന്നതായിരിക്കും. എൻ്റെ ടെലഫോൺ നമ്പർ 407-826-0900 ആണ്. അതിൽ വിളിച്ചാലും ഞാൻ അവസരം പോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ സന്നദ്ധനാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും തൻ്റെ പ്രസംഗവും ഒന്ന് പോലെയായിരുന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പ്രവർത്തനങ്ങളും ലോകത്തിൻ്റെ മുന്നിൽ ഒന്നായിരിക്കാൻ, ഭൂമിയുടെ ഉപ്പായിരിക്കാൻ, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കാൻ. ഉപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കർത്താവ് പറഞ്ഞവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉപ്പ് കാരമില്ലാതെ പോയാൽ ചവിട്ടുവാൻ ഇടയാകും. ഇന്ന് അനേകർക്കും ഉപ്പിൻ്റെ ഉപ്പെന്ന് എഴുതി വച്ചാലേ പറ്റൂ. ഉപ്പിൻ്റെ ആ കാരമുള്ള അവസ്ഥ, ആ യഥാർത്ഥമായ മൂല്യം ഇല്ലാത്തത് കൊണ്ട് ദൈവമക്കളെന്ന് പറയുന്നവരെ, വിശുദ്ധന്മാരെന്ന് പറയുന്നവരെ, വിശ്വാസികളെന്ന് പറയുന്നവരെ ലോകം ചവിട്ടുകയാണ്. അവരെ ചവിട്ടി അങ്ങോട്ട് കയറിപ്പോവുക. എന്തുകൊണ്ട്? ചവിട്ടാനേ കൊള്ളാവൂ. കുറേ ചവിട്ടുകൊള്ളികളുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ സുവിശേഷത്തിന് വേണ്ടി ലോകത്തിൽ നിൽക്കുന്നവരല്ല, അവർ ഭൂമിയുടെ ഉപ്പായിട്ട് ഇരിക്കുന്നവരല്ല, ലോകത്തിൻ്റെ വെളിച്ചമായി അവർ ശോഭിക്കുന്നവരല്ല, പലതിനാൽ മൂടപ്പെട്ടവരാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നേരോടെ നടന്ന് വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്കേവർക്കും കൃപ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.